الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم أصلح لنا شأننا كله، ولا تكلنا إلى أنفسنا طرفة عين. أما بعد، സഹോദരങ്ങളെ, ഈ മസ്ജിദിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവിൻ്റെ വഹ്യ് ലഭിച്ചിരുന്ന വിവിധ മർത്തബകളെക്കുറിച്ചാണ്, അതിൻ്റെ പല പടികളെക്കുറിച്ചാണ് നമ്മൾ അവസാനത്തെ ദർസിൽ പറഞ്ഞിരുന്നത്. അതിൽ ഏഴെണ്ണം പറഞ്ഞെടുത്ത് ഒന്ന് ഏഴ് എണ്ണം എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഒന്ന് പറയാൻ ഞാൻ വിട്ടുപോയി. അതൊരു സഹോദരൻ പറഞ്ഞു, ജസാഅല്ലാഹു ഖൈറൻ. വഹീന്റെ ഏഴ് മർത്തബകളിൽ ഒന്ന് നബിമാരുടെ സ്വപ്നമാണ്, അള്ളാഹുവിന്റെ അമ്പിയാഇന്റെ സ്വപ്നം, അത് വഹിയാണ്. രണ്ടാമത്തേത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച വഹീന്റെ ഒരു മർത്തബ. നബിയുടെ മനസ്സിൽ മലക്ക് വന്ന് വഹി ഇട്ട് കൊടുക്കുക എന്നതാണ്. അതിന്റെ ഉദാഹരണം കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു. മൂന്നാമത്തേത് മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുക എന്നതാണ്. അങ്ങനെ വരുമ്പോൾ ചില സന്ദർഭങ്ങളിൽ സഹാബികൾ മലക്കിനെ കാണാറുണ്ട്. നാലാമത്തേത് ഇതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും പ്രയാസം അനുഭവിക്കേണ്ടി വന്നിരുന്ന വഹീന്റെ രൂപം. അതായത് ഒരു മണിനാദത്തിന്റെ ശബ്ദത്തിൽ ലഭിക്കുന്ന വഹിയാണ്. മലക്ക് വന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൂടിച്ചേരും, പിന്നീട് നീങ്ങിപ്പോകും. അതായിരുന്നു ഒരു രൂപം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഉണ്ടാകുമ്പോൾ വലിയ പ്രയാസമുണ്ടായിരുന്നു, ശരീരത്തിന് ഭാരം അനുഭവപ്പെടുമായിരുന്നു. തണുത്ത രാത്രിയിൽ പോലും അവിടെ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിയായി വിയർക്കാറുണ്ടായിരുന്നു. അഞ്ചാമത്തേത് ഇതാണെന്ന് തോന്നുന്നു പറയാൻ വിട്ടുപോയത്. അതായത് മലക്കിനെ അള്ളാഹു സൃഷ്ടിച്ച യഥാർത്ഥ രൂപത്തിൽ കണ്ടുകൊണ്ട് വഹി ലഭിക്കുക, മലക്കിനെ മലക്കിന്റെ യഥാർത്ഥ രൂപത്തിൽ കാണുക. ഇത് രണ്ടു തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഭൂമിയിൽ വെച്ചാണ്, ഒന്ന് ആകാശത്തിൽ വെച്ചാണ്. ജിബ്രീൽ അലൈഹി സലാമിനെ ജിബ്രീലിന്റെ യഥാർത്ഥ രൂപത്തിൽ, അള്ളാഹു സൃഷ്ടിച്ച യഥാർത്ഥ രൂപത്തിൽ കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുക. ആറാമത്തേത് ഏഴ് ആകാശങ്ങൾക്ക് മുകളിൽ വെച്ച് അള്ളാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ വഹിയാണ്. മുകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അള്ളാഹു നൽകിയ വഹി. ഏഴാമത്തേത് മലക്കിന്റെ ഇടക്ക് മലക്കില്ലാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അള്ളാഹുവിനുമിടയിൽ മലക്കില്ലാതെ അള്ളാഹു നേരിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചത് മിഅ്റാജിന്റെ രാത്രിയിൽ സംഭവിച്ചതാണ് അത്. ഈ രൂപങ്ങളെല്ലാം വഹീന്റെ ഇനങ്ങളാണ്. എന്നാൽ ഈ രൂപങ്ങളിലെല്ലാം ഇത് മുഴുവൻ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ രൂപങ്ങളിലെല്ലാം വഹി ലഭിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചതിന് ശേഷം മക്കയിലെ കാലഘട്ടം 13 വർഷക്കാലം, അതിനെ രണ്ടായി തിരിക്കാം. 13 വർഷത്തെ മക്ക ദഅ്‌വ, അത് രണ്ട് ഇനമുണ്ട്. ഒന്ന് അദ്ദാവത്തു സിറിയ, രണ്ടാമത്തേത് അദ്ദാവത്തുൽ ജഹ്രിയ. ഒന്നാമത്തേത് രഹസ്യ പ്രബോധനത്തിന്റെ കാലമാണ്, രണ്ടാമത്തേത് പരസ്യ പ്രബോധനത്തിന്റെ കാലമാണ്. ആദ്യം അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മക്കാരുടെ ഇടയിൽ എഴുന്നേറ്റ് നിന്ന് പരസ്യമായി ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചിരുന്നില്ല. അള്ളാഹുവിന്റെ കൽപ്പന അതിന് വന്നിരുന്നില്ല. അവരെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ ആകെ കാര്യങ്ങൾ തകിടം മറിയുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഉച്ചത്തിൽ പറഞ്ഞില്ല, മറിച്ച് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം അവിടുത്തേക്ക് ഏറെ അടുപ്പമുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഇടപഴകിയിരുന്ന ആളുകളോട് രഹസ്യമായി മാത്രമായിരുന്നു. ഇങ്ങനെ 3 വർഷക്കാലം കടന്നുപോയി. 4-ാമത്തെ വർഷത്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരസ്യ പ്രബോധനത്തിന്റെ ഘട്ടം ആരംഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാണ് എന്നതിൽ ആദ്യമായി വിശ്വസിച്ചത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്ന നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഇബ്നുൽ അസീർ റഹിമഹുല്ലാ, ഇബ്നു കസീർ അല്ല, ഇബ്നുൽ അസീർ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ചില കിതാബുകളുണ്ട്. അതിൽ വളരെ പ്രസിദ്ധമാണ് അന്നിഹായ എന്ന കിതാബ്, അന്നിഹായ ഫി ഷറഹിൽ അഹാദീസി വൽ അഥർ. ഹദീസുകളിലും അതുപോലെ അഥറുകളിലും ഒക്കെ വന്നിട്ടുള്ള ഗരീബായ പദങ്ങൾ, അഥവാ നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ പ്രയാസമുള്ള പദങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള വളരെ ഉപകാരപ്രദമായ ഒരു കിതാബാണ്. ഭാഷയിൽ ഹദീസിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന വിഷയത്തിൽ വളരെ ഉപകാരപ്രദമായ ഒരു കിതാബാണ് ഇബ്നുൽ അസീറിന്റെ നിഹായ. അഖീദയുമായി ബന്ധപ്പെട്ട, അള്ളാഹുവിന്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അബദ്ധങ്ങൾ ആ കിതാബിലുണ്ട്. അള്ളാഹുവിന്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ട് അബദ്ധങ്ങൾ ആ കിതാബിലുണ്ട്, അത് തെറ്റാണ്. പക്ഷേ ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളുടെ അതിൽ നമുക്കിത് അർത്ഥം മനസ്സിലാക്കാൻ പ്രയാസമുള്ള പദങ്ങൾ മറ്റ് ഹദീസുകളിൽ നിന്നും മറ്റും വിവരിച്ചിട്ടുള്ള ആ നിലക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ഗ്രന്ഥമാണ് ഇബ്നുൽ അസീറിന്റെ നിഹായ ഫി ഗരീബ് അഹാദീസി വൽ അഫർ എന്ന കിതാബ്. അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു കിതാബ് ഉസ്ദുൽ ഗാബ, അതിൽ അദ്ദേഹം പറയുന്നത് കാണാം, ഖദീജതു അവ്വലു ഖൽഖിൻ ലിൽ അവ്വലു ഖൽഖില്ലാഹ് أسلم بإجماع المسلمين لم يتقدمها رجل ولا امرأة. خديجة رضي الله عنها يعني نبي صلى الله عليه وسلم وشوسيتها الله عنده പടപ്പുകളിൽ ആദ്യത്തെയാൾ. بإجماع المسلمين മുസ്ലിമീങ്ങളുടെ ഇജ്മാ ഉണ്ട്, ഈ വിഷയത്തിൽ ഏകോപിച്ച അഭിപ്രായമുണ്ട്. لم يتقدمها رجل ولا امرأة, ഒരു ആണോ പെണ്ണോ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിട്ടില്ല. അതുപോലെ ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ-ഇസാബ എന്ന കിതാബിൽ പറഞ്ഞത് കാണാം, ഖദീജത്തു ബിൻതു ഖുവൈലിദ് റളിയല്ലാഹു അൻഹ സൗജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅവ്വലു മൻ സദ്ദഖത് ബിബഇസതിഹി മുത്ലഖാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവിടുത്തെ നിയോഗത്തിൽ ആദ്യമായി വിശ്വസിച്ചത്. മുത്തലഖൻ എന്ന പ്രയോഗം അറിയിക്കുന്നത് സ്ത്രീകളുടെ കൂട്ടത്തിൽ എന്നല്ല, മറിച്ച് സ്ത്രീകളിലും പുരുഷന്മാരിലും വെച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യം വിശ്വസിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ഒന്നാമത്തെ പുരുഷൻ അത് അബൂബക്കർ ابن ابي قحافة الصديق رضي الله عنه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയായി അവിടുന്ന് നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നബിയുടെ കൂട്ടുകാരനായിരുന്നു ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നോക്കൂ, നിങ്ങൾ എത്ര യോജിച്ച കൂട്ടുകാരനാണ്! അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിന് എത്ര യോജിച്ച കൂട്ടുകാരനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കാരണം അബൂബക്കർ സിദ്ദീഖ് നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ, ആ ജാഹിലിയത്തിൽ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിംബാരാധന നടത്തിയതായി അറിയപ്പെട്ടിട്ടില്ല. ജാഹിലിയത്തിന്റെ മ്ലേച്ഛതകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബാധിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ പറഞ്ഞതല്ലേ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ വഹി ലഭിച്ച് പേടിച്ചു വന്നപ്പോൾ, ഞാൻ എന്റെ കാര്യത്തിൽ പേടിച്ചുപോയി എന്ന് പറഞ്ഞപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ, ഇന്നകല തസിലുർ റഹീം വതഹ്മിലുൽ കൽ വതഅദിമുൽ എന്ന് തുടങ്ങി ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയെ ആശ്വസിച്ച വാക്കുകൾ, നബിയുടെ നന്മകൾ എടുത്തു പറഞ്ഞ വാക്കുകൾ, ഇതേ വാക്കുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു ദഗീന എന്ന മുശ്രിക്ക് പറഞ്ഞത് നമുക്ക് സഹീഹ് ബുഖാരിയിൽ കാണാം. ഇതേ വാക്കുകൾ, കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവമായിരുന്നു അത്. ആ സൽ സ്വഭാവങ്ങൾ ജാഹിലിയത്തിൽ ആളുകളൊക്കെ ദുഷിച്ച ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ ഉണ്ടായിരുന്നു. അപ്പൊ നോക്കൂ, നിങ്ങൾ എത്ര ദുഷിച്ച സമൂഹമാണെങ്കിലും ചുറ്റുമുള്ളവർ എത്ര മോശക്കാരാണെങ്കിലും നീ അള്ളാഹുവിനെ സൂക്ഷിച്ചോ, റബ്ബ് സുബ്ഹാനഹു വതആല നിന്നെ വേറിട്ട് നിർത്തുക തന്നെ ചെയ്യും, വേർതിരിച്ച് നിർത്തുക തന്നെ ചെയ്യും. പണ്ഡിതന്മാർ ഒരു കവിത, അറബിയിൽ പ്രസിദ്ധമായ ഒരു കവിതയുടെ ആശയമാണ് എന്ത്, വേറിട്ട് നിന്നാൽ നീ എത്ര മോശക്കാരായ ആളുകൾക്കിടയിലും നീ നല്ലവനാണെങ്കിൽ അത് വേറിട്ട് തന്നെ കാണിക്കും. അതിനുദാഹരണമായി ഒരു കവിതയിൽ പറയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കസ്തൂരിമാനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? കസ്തൂരിമാൻ, ആ മാനിൽ നിന്നാണ് എന്തു വരുന്നത്, മിസ്ക് വരുന്നത്, കസ്തൂരി വരുന്നത്. അത്യബുത്തീബാണ് എന്ത് മിസ്ക് എന്ന് പറയുന്നത്, മിസ്കാണ്, കസ്തൂരിയാണ് അത്യബുത്തീബ്. ഏറ്റവും സുഗന്ധമുള്ള സുഗന്ധങ്ങളിൽ ഏറ്റവും സുഗന്ധമുള്ളത് ഏതാണ്, മിസ്കാണ്, കസ്തൂരിയാണ്. അത് യഥാർത്ഥത്തിൽ ഈ മാനിന്റെ രക്തമാണത്, രക്തമാണത്, രക്തം കട്ട പിടിച്ചിട്ടാണ് കസ്തൂരിയായി മാറുന്നത്. രക്തം അത് നജസിന്റെ കൂട്ടത്തിലാണ് പണ്ഡിതന്മാർ അതിനെ എണ്ണാറുള്ളത്. ഏതൊക്കെ നജസാവും നജസല്ല അതൊക്കെ സുഖയായ വേറെ വിഷയം അവിടെ നിൽക്കട്ടെ, പക്ഷേ നജസിന്റെ കൂട്ടത്തിലാണ് രക്തത്തെ പൊതുവെ പറയാറുള്ളത്. പക്ഷേ നോക്കൂ നിങ്ങൾ, ഇത് കസ്തൂരിയാണ്, രക്തത്തിന്റെ കൂട്ടത്തിലായിട്ടുകൂടി കസ്തൂരി അതിന്റെ സുഗന്ധം കൊണ്ട് വേറിട്ട് നിൽക്കുന്നു. എന്നതുപോലെ എത്ര മോശക്കാരായ ആളുകൾ സമൂഹത്തിലുണ്ടോ അതൊന്നും ഒരുവന് താൻ മോശക്കാരനാകാനുള്ള ന്യായമല്ല. ഒരുവന്റെ ഖബറിൽ, നമ്മുടെ ഒരാളുടെയും ഖബറിൽ അല്ലാഹുവിന്റെ മലായിക്ക ചോദ്യവുമായി വന്നാൽ എന്റെ സമൂഹം അങ്ങനെയായിരുന്നു, അവരൊക്കെ ദുഷിച്ചതുകൊണ്ട് ഞാനും അങ്ങനെയായിപ്പോയി എന്ന് പറയാൻ ന്യായമില്ല. അള്ളാഹുവിന്റെ മുന്നിൽ അത് പറയാൻ ന്യായമുണ്ടോ? ഇല്ല. ആളുകളൊക്കെ അങ്ങനെയാണ്, ദീന് പറഞ്ഞടക്കുന്ന ആളുകളൊക്കെ അങ്ങനെയായിരുന്നു, മതസംഘടനകളൊക്കെ തമ്മിലടിച്ചു കഴിയുകയായിരുന്നു, മൗലവിമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞടക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ ദീനും എടുത്ത് അവർക്ക് ഉപയോഗിച്ച് അങ്ങ് പോയി. അള്ളാഹുവിനോട് ന്യായം പറയാൻ സാധിക്കില്ല, കാരണം അള്ളാഹു നിനക്ക് കണ്ണും കാതും കൽബും തന്നിട്ടുണ്ട്. ഇന്ന സമഅ വൽ ബസർ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, കാതും അതുപോലെ കണ്ണും ഹൃദയവുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നത്. മാത്രമല്ല റബ്ബ് സുബ്ഹാനഹു വതആല നിനക്ക് മാതൃകയായി നിശ്ചയിച്ചത് അള്ളാഹുവിന്റെ റസൂലിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നിന്റെ മാതൃക. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് കാണാം, ഒരാൾ ദുനിയാവിലുള്ള എല്ലാവരെയും ധിക്കരിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചു, അള്ളാഹു ദുനിയാവിലുള്ള സകലരെയും ധിക്കരിച്ചതിനെ കുറിച്ച് അവനോട് ചോദിക്കൂല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവൻ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുവൻ അനുസരിച്ചാൽ ദുനിയാവിൽ വേറെ ആരെ ധിക്കരിച്ചതിനെ കുറിച്ചും അള്ളാഹു അവനോട് ചോദിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയോടുള്ള അനുസരണയുടെ ഭാഗമാണ് പലരെയും അനുസരിക്കൽ, യാതൊരു സംശയവുമില്ല. പലരെയും അനുസരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അത് നബിയോടുള്ള അനുസരണമാണ്. പക്ഷെ അപ്പൊ വാക്കു നോക്കൂ നിങ്ങൾ, നമ്മുടെ മാതൃക ആരാണ്? അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. لقد كان لكم في رسول الله اسوه حسنه لمن كان يرجو الله واليوم الاخر وذكر الله كثيرا. اللهുണ്ട് റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അല്ലാഹുവിനെ പ്രതീക്ഷിക്കുന്ന, പരലോകം പ്രതീക്ഷിക്കുന്ന, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമമായ മാതൃകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് നമ്മുടെ മാതൃക. ആരൊക്കെ ദുഷിക്കട്ടെ, ആരൊക്കെ പിഴച്ചു പോകട്ടെ, ആരൊക്കെ ഏത് രൂപത്തിലാകട്ടെ, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹു നമ്മിലേക്ക് നിയോഗിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചിട്ടാണ് അള്ളാഹു ഖബറിൽ ചോദിക്കുക, എന്ത് ഇതാരാൻ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മുഅ്മിൻ ഖബറിൽ ഉത്തരം പറയും, ഇതാരാൻ, മുഹമ്മദുർ റസൂലുള്ളാഹ്, ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ ഫആമന്നാ ബിഹി വത്തബഅനാ. ഇത് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ്, സന്മാർഗവും അതുപോലെ സത്യത്തിന്റെ തെളിവുകളുമായി നമ്മിലേക്ക് വന്ന അള്ളാഹുന്റെ റസൂൽ. അങ്ങനെ ഞങ്ങൾ ആ നബിയിൽ വിശ്വസിച്ചു, ആ നബിയെ പിൻപറ്റി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആരൊക്കെ ദുഷിച്ചാലും അതൊന്നും നമുക്ക് ന്യായമായി കൂടാ. അബൂബക്ര സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജാഹിലിയത്തിൽ നന്മ നിറഞ്ഞ വ്യക്തിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് അബൂബക്ര സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മുശ്രിക്കുകളുടെ ഉപദ്രവം കൊണ്ട് നാടുവിട്ട് പോകാൻ ഒരുങ്ങി. സഹിൽ ബുഖാരിൽ നമുക്ക് കാണാം. അപ്പോഴാണ് ഇബ്നു ദഗീന എന്നു പേരുള്ള മുശ്രിഖ് അബൂബക്ര സിദ്ദീഖിനെ കാണുന്നത്. ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ അബൂബക്ര സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എവിടെയെങ്കിലും ചെന്ന് സ്വതന്ത്രമായ എന്റെ റബ്ബിന് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നിടത്തേക്ക് പോവുകയാണ്. ഇബ്നു ദഗീന പറഞ്ഞു, നിങ്ങളെ പോലെയുള്ള ഒരാൾ നാട്ടിൽ നിന്ന് പോകാൻ പാടില്ല, നിങ്ങളെ പോലെയുള്ള ഒരാൾ നാട്ടിൽ നിന്ന് പുറത്താക്കാനും പാടില്ല. നിങ്ങൾ വരൂ എന്റെ ജിവാറിൽ, ഞാൻ നിങ്ങൾക്ക് അഭയം തരാം, എന്റെ അഭയത്തിന് കീഴിൽ നിങ്ങൾ കഴിഞ്ഞുകൊള്ളുക. അങ്ങനെ ഇബ്നു ദഗീനയുടെ ജിവാറിൽ അബൂബക്ര സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിയുകയാണ്. അഥവാ ഞാൻ അഭയം കൊടുത്തിട്ടുണ്ട് എന്ന് ഇബ്നു ദഗീന മുശ്രിക്കുകളോട് പറഞ്ഞു. ഇനി ആരും ഉപദ്രവിക്കരുത്, ഇബ്നു ദഗീനയുടെ ആ ജിവാർ അതാരും ലംഘിക്കരുത്, ദിമ്മത്ത് ആരും ലംഘിക്കരുത്. അങ്ങനെ അഭയം കൊടുക്കുക എന്ന സമ്പ്രദായം ജാഹിലിയത്തിലേ ഉണ്ട്, ഇസ്ലാമിലും അതുണ്ട്. അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദിമ്മത്തുൽ മുസ്ലിമീന വാഹിദ, മുസ്ലിമീങ്ങളുടെ ദിമ്മത്ത് ഒന്നാണ്. യസാബിഹി അദ്നാഹും, അവരിൽ ഏറ്റവും ഒരു ചെറിയ ഒരാൾ അഭയം കൊടുത്താലും ബാക്കി മുസ്ലിമീങ്ങളൊക്കെ അത് പാലിക്കണമെന്നാണ്. ഒരു മുസ്ലിം ഇസ്ലാമിക രാജ്യത്തിൽ ഒരു ശത്രുവിന്, ഒരു മുശ്രിക്കിന് ഒരു മുസ്ലിമായ ഒരു അടിമ അഭയം കൊടുത്താലും, മുസ്ലിമായ ഒരു സ്വതന്ത്ര അഭയം കൊടുത്താലും, പുരുഷൻ അഭയം കൊടുത്താലും, സ്ത്രീ അഭയം കൊടുത്താലും, മുസ്ലിമീങ്ങളിൽ ഒരാളും ആ മുസ്ലിമിന്റെ അഭയം ലംഘിച്ച അയാളെ അപകടപ്പെടുത്താൻ, മുശ്രിക്കായ ആളെ അപകടപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ടാണ് ഉമ്മുഹാന റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഫതഹ് മക്ക വിജയിച്ച സമയത്ത് വന്നിട്ട് പറഞ്ഞത്, ഞാൻ രണ്ടുപേർക്ക് അഭയം കൊടുത്തു, എന്റെ സഹോദരൻ അലി ബിൻ അബി ത്വാലിബ് ആ രണ്ടുപേരെ കൊല്ലുമെന്ന് പറയുന്നു. മുശ്രിക്കുകളെ കുറിച്ചാണ് പറയുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അജർന മൻ അജർതിയ ഉമ്മുഹാന, ഉമ്മുഹാന നീ ആർക്ക് അഭയം കൊടുത്തോ നാം അവർക്ക് അഭയം കൊടുത്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മുഹാനിയോട് പറഞ്ഞു. സ്ത്രീ അഭയം കൊടുക്കുന്നത് അത് ശരിയാകും എന്നതിന് പണ്ഡിതന്മാർ തെളിവ് പിടിച്ച ഹദീസാണ്. ഉമ്മുഹാനി ആണ് പുരുഷന്മാർക്ക് അവിടെ അഭയം കൊടുക്കുന്നത്, വേറെ ആരും ഉപദ്രവിക്കാൻ പാടില്ല. ജാഹിലിയത്തിലും അതുണ്ടായിരുന്നു. അങ്ങനെ വിരുദ്ധവിന സംരക്ഷണം കൊടുത്തു. എന്താണ് നിബന്ധന? പരസ്യമായി നിസ്കരിക്കാനും മറ്റും പാടില്ല, വീട്ടിന്റെ മുറ്റത്തുനിന്ന് ചെയ്യരുത്, വീട്ടിന്റെ അകത്ത് ചെയ്യണം. കാരണം അബൂബക്ർ സിദ്ദീഖ് റളിയല്ലാഹു ഖുർആൻ പാരായണവും നിസ്കാരത്തിലെ കണ്ണുനീരുമൊക്കെ കണ്ട് മുശ്രിക്കുകൾ പേടിച്ചുപോയി, അവരുടെ സ്ത്രീകളും കുട്ടികളുമൊക്കെ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായി പോകുമോ എന്ന്. അവർ പറഞ്ഞു, ഞങ്ങളെ സ്ത്രീകളും കുട്ടികളൊക്കെ അബൂബക്ര സിദ്ദീഖിന്റെ ഖുർആൻ പാരായണം കണ്ട് ഫിത്നയിലാകുമെന്ന് ഞങ്ങൾ പേടിക്കുന്നു, അതുകൊണ്ട് വീട്ടിനുള്ളിലായിക്കൊള്ളുക. അങ്ങനെ അബൂബക്ർ സിദ്ദീഖ് റളിയല്ലാഹു കുറച്ചു കാലം അങ്ങനെ കഴിഞ്ഞു. പിന്നെ അബൂബക്ർ സിദ്ദീഖ് റളിയല്ലാഹു തോന്നി, ഇത് ശരിയാവൂല, ഇങ്ങനെ ഉള്ളിൽ ഇരുന്നാൽ ശരിയാവും. അബൂബക്ർ സിദ്ദീഖ് റളിയല്ലാഹു വീണ്ടും പുറത്തിറങ്ങി അള്ളാഹുവിനെ വീട്ടുമുറ്റത്ത് ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി, നിസ്കരിക്കാൻ തുടങ്ങി. ഇത് പിൽക്കാലത്ത് നടന്ന സംഭവം, സാന്ദർഭികമായി ഞാൻ പറയുന്നു മാത്രം. അങ്ങനെ മുശ്രിക്കുകൾ വീണ്ടും ഇബ്നു ദഗീനയുടെ അരികിലേക്ക് വന്നു. ഇതാ നിങ്ങൾ അഭയം കൊടുത്തിട്ടാണ് ഞങ്ങൾ ഒന്നും ചെയ്യാത്തത്. അബൂബക്ർ സിദ്ദീഖിനോട് നിങ്ങൾ പറയുക, ഒന്നുകിൽ ഇബാദത്ത് വീട്ടിനകത്താക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭയം ഞങ്ങൾ പരിഗണിക്കുകയില്ല. ഇബ്നു ദഗീന അബൂബക്ർ സിദ്ദീഖിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ അഭയം കൊടുത്ത ഒരാളുടെ ഞാൻ അഭയം കൊടുത്തിട്ട് അത് ആളുകൾ ലംഘിച്ചു എന്ന് പേര് ദോഷം കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നിക്കൽ ഞാൻ തന്നെ അഭയം അത് എനിക്ക് മടക്കിത്തരിക, അതിന് ഒഴിവാകുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇബാദത്ത് അത് ഉള്ളിലേക്കാക്കുക. അബൂബക്ർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറഞ്ഞു, ഇനി എനിക്ക് അള്ളാഹുവിന്റെ അഭയം മതി, നിന്റെ അഭയം ഞാൻ തിരിച്ചു തന്നിരിക്കും എന്ന് അബൂബക്ർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത് നോക്കൂ, നിങ്ങൾ വൃദ്ധവിന് അബൂബക്കർ സിദ്ദീഖിനോട് നാടുവിട്ട് പോകുമ്പോൾ പറഞ്ഞെന്താ, നിങ്ങളെ പോലുള്ള ആൾ പോകരുത്, പുറത്താക്കാനും പാടില്ല, കാരണം നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന, സാധുക്കളെ സഹായിക്കുന്ന, ദുരന്തങ്ങളിൽ അകപ്പെട്ട ആളുകളെ അവരുടെ കണ്ണീരൊപ്പുന്ന ആളാണ്. ഇതായിരുന്നു ജാഹിലിയത്തിലും അബൂബക്ര സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് റളിയല്ലാഹു അൻഹു ഒരു കച്ചവടക്കാരനായിരുന്നു. ജാഹിലിയത്തിൽ ഒരു കച്ചവടക്കാരനായിരുന്നു. അങ്ങനെ ആ നാട്ടിലെ നല്ല നല്ല ആളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അരികിലേക്ക് വരുമായിരുന്നു, അദ്ദേഹവുമായി കൂട്ടുകൂടുമായിരുന്നു. കാരണം പൊതുവെ നന്മയുടെ ആളുകൾ പൊതുവെ പരസ്പരം ചേരും, അവരുടെ ഹൃദയം പരസ്പരം ഇണങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അർവാഹു ജുനൂദും മുജന്നദ فما تعارف منها ائتلفت وما تناكر منها اختلفت. روحുകൾ ആത്മാവുകൾ അത് സൈന്യം പോലെയാണ്, അതിൽ യോജിപ്പ് തോന്നുന്നത് ഇണക്കം തോന്നുന്നത് തമ്മിൽ കൂടിച്ചേരും, ഇണങ്ങും. അകൽച്ച തോന്നുന്നത് തമ്മിൽ പരസ്പരം അകലും. മക്കയിൽ ഒരു തമാശക്കാരിയായ സ്ത്രീ ഉണ്ടായിരുന്നു, കുറെ തമാശ പറയുന്ന അങ്ങനെ ഒരു നർമ്മ പ്രകൃതമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ മക്കയിൽ നിന്ന് ഹിജറ വന്ന് മദീനയിലെത്തി. അപ്പൊ മദീനയിൽ അവർ പോയി താമസിച്ചത് അവരെ പോലെ മദീനയിൽ തമാശക്കാരിയായ വേറൊരു സ്ത്രീയുടെ വീട്ടിലാണ്. ഇതറിഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, സദഖ ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സത്യമാണ്. ഇത് ഈ ഹദീസ് പറഞ്ഞു, അല്ല അർവാഹു ജുനൂദുൻ മുജന്നദ, റൂഹുകൾ അത് സൈന്യം പോലെയാണ്, പരസ്പരം യോജിപ്പുള്ള ഒരേപോലെയുള്ള ഒരേ കുപ്പായിട്ട സൈന്യമാണ്, ഒരുമിച്ച് ചേരുക. അതുപോലെ ഒരേ സ്വഭാവമുള്ളവർ ഒരുമിച്ച് ചേരും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു മതവിദ്യാർത്ഥി ദീന് പഠിക്കുന്ന ഒരാൾ ഒരു നാട്ടിൽ ചെന്നാൽ അവിടെ അവൻ അന്വേഷിക്കുക, ഇവിടെ എവിടെയാണ് പഠിക്കാനുള്ള അവസരമുള്ളത്, എവിടെയാണ് ഇൽമു പഠിപ്പിക്കുന്ന മജ്ലിസുകൾ ഉള്ളത്, പണ്ഡിതന്മാരെവിടെയാണുള്ളത്, തുല്ലാബ് ഇൽമ് എവിടെയാണുള്ളത്, അന്വേഷിച്ച് അവിടെ ചെല്ലും. അതേസമയം ഒരു ഫാസിഖ് വൃത്തികെട്ട ഒരുവൻ, മദ്യപാനവും അതുപോലെ വൃത്തികേടുകളും ഒക്കെ ഉള്ള ഒരുവൻ നാട്ടിലെത്തി, അവൻ എന്തായിരിക്കും അന്വേഷിക്കുക? അൽമാക്കളുള്ള മജ്ലിസായിരിക്കുമോ? അല്ല. അവനെ പോലെ വൃത്തികേടിന്റെ ആളുകൾ എവിടെയാണ് ഉണ്ടാവുക? വൃത്തികേടുകൾ തോന്നിവാസങ്ങൾ നടക്കാൻ സൗകര്യം എവിടെ പോയാലാണ്? ഇതായിരിക്കും അവൻ അന്വേഷിക്കുക. നസ്അല്ലാഹു ആഫിയ. കാരണം ഒരുവന് യോജിച്ചത് എവിടെയാണോ, യോജിച്ചവരാരാണോ, അവരിലേക്കാണ് അവൻ പോയി ചെന്നു ചേരുക. ഇത് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാവും, നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കാവുന്ന കാര്യമാണ്. എങ്ങോട്ടേക്കാണ് നമ്മുടെ ഹൃദയം ചായ്വ് കാണിക്കുന്നത്? ആരോട് കൂട്ടുചേരാനാണ്, ആരോട് ഇണങ്ങാനാണ് നമ്മുടെ ഹൃദയം പ്രേരിപ്പിക്കുന്നത്? നമ്മുടെ ഹൃദയം അതിൽ നന്മയാണോ ഉള്ളത്, തിന്മയാണോ ഉള്ളത് എന്നതിന്റെ അടയാളമാണത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം അറിയിച്ചപ്പോൾ അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യം അറിയിച്ചപ്പോൾ ഒരു സംശയവുമില്ലാതെ, ഒരിറ്റ് സംശയിക്കാതെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു. നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് കാണാം, അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ ഒരിക്കൽ ഒരു വിഷയത്തിൽ പിണങ്ങുകയുണ്ടായി, രണ്ടുപേരും തമ്മിലൊരു തർക്കമുണ്ടായി. മനസ്സിലല്ലേ? മുഅ്മിനുകളായ ആളുകൾ, മുസ്ലിമീങ്ങളായ ആളുകൾ, നല്ലവരായ ആളുകൾ തമ്മിൽ പിണങ്ങുകയില്ല എന്നില്ല. മനസ്സിലല്ലേ? വളരെ നല്ല ആളുകൾ ചിലപ്പോൾ തമ്മിൽ പിണങ്ങിയേക്കും, പിണങ്ങുകയില്ല എന്നില്ല. പക്ഷേ പിണങ്ങിയാലും ഇണങ്ങിയാലും അവരെന്ത് ചെയ്യുകയില്ല? ദുൽമ ചെയ്യുകയില്ല, അതിക്രമം പ്രവർത്തിക്കുകയില്ല, അള്ളാഹുവിനെ സൂക്ഷിക്കാത്ത കാര്യം അവൻ പ്രവർത്തിക്കുകയില്ല. അതാണ് സഹാബത്ത് റളിയല്ലാഹു അൻഹു അവരുടെ കാര്യത്തിൽ നമുക്ക് അതാണ് കാണുക. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറിനോട് മാപ്പു ചോദിച്ചു, പക്ഷെ ഉമർ തയ്യാറായില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വിവരമെത്തി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, അബുദർദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും, അല്ലാഹു എന്നെ നിങ്ങളിലേക്ക് നിയോഗിച്ചു, അല്ലാഹു എന്നെ ജനങ്ങളെ നിങ്ങളിലേക്ക് നിയോഗിച്ചു. ഫഖുൽതും കദബ്ത, അപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞു കദബ്ത, നീ പറഞ്ഞത് കളവാണ് എന്ന്. അഥവാ നിങ്ങൾ എന്നിൽ വിശ്വസിക്കാൻ തയ്യാറായില്ല. വഖാല അബൂബക്കറിൻ സദഖ്, അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു സദഖ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചപ്പോൾ വിശ്വസിച്ചതാരാണ്, ആദ്യം വിശ്വസിച്ചതാരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വവാസാനി ബിനഫ്സിഹി വമാലിഹ്, അബൂബക്കർ തന്റെ സമ്പത്തും സ്വശരീരവും കൊണ്ട് എന്നെ സഹായിച്ചു, എനിക്ക് തുണയേകി. ഫഹൽ അൻതും താരികൂലി സാഹിബി, നിങ്ങൾ വിട്ടുതരുന്നുണ്ടോ എനിക്ക് എന്റെ കൂട്ടുകാരനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ആവർത്തിച്ചു പറഞ്ഞു ഞാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നബിയെ ഞാനാണ് തെറ്റിയത്, എന്റെ ഭാഗത്തായിരുന്നു തെറ്റി എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങോട്ട് പറഞ്ഞു എന്നാൽ. നോക്കൂ, അബൂബക്കർ സിദ്ദീഖിന്റെ മുൻകഴിഞ്ഞ അമൽ, സാബിഖുൽ അമൽ, അത് പരിഗണിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് ഒരു ഒരു അബൂബക്കറിന് വിഷമം ഉണ്ടാക്കുന്ന പ്രവർത്തനം, ഏറ്റവും ശ്രേഷ്ഠരായ അബൂബക്കറിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠരായ ഉമർ റളിയല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ച പ്രതികരണം ഇതാണ്. സ്ഥാനം എത്രയാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന അമന്നാസി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ഏറ്റവും ഉപകാരം ചെയ്തത് ബിസ്വഹ്ബതിഹി വമാലിഹ്, തന്റെ കൂട്ടുകൊണ്ടും സമ്പത്തുകൊണ്ടും അബൂബക്കർ അബൂബക്കറാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് കാണാം. ഇതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യം അബൂബക്കർ സിദ്ദീഖ് വിശ്വസിച്ചു എന്ന് മാത്രമല്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം പറഞ്ഞു കൊടുത്തിട്ട് സ്വീകരിച്ച ആളുകളെ കേൾക്കണം നിങ്ങൾക്ക്, സുബ്ഹാനല്ലാഹ്, അവർ ഇസ്ലാമിലെ പ്രമുഖ സ്ഥാനമുള്ളവരാണ്. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ സ്വീകാര്യനായിരുന്നു അവർക്കിടയിൽ. ഖുറൈശികളിലെ ഖുറൈശികളെ കുറിച്ച് നന്നായി ആൾക്കറിയാമായിരുന്നു അബൂബക്കർ സിദ്ദീഖിനെ അറിയാമായിരുന്നു. അവരുടെ നസബിനെ കുറിച്ച്, അവരുടെ കുടുംബ പരമ്പര, പിതൃ പരമ്പരയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വളരെ വിജ്ഞാനം ഉണ്ടായിരുന്നു എന്ന് ഇമാം ദഹബിയെ പോലുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതവർക്ക് കിട്ടിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണെന്ന്. ഖുറൈശികളെ കുറിച്ച് നന്നായി അറിയാം, അവരിലെ ഖൈറും ഷറും അറിയാം, അവരിലേറ്റവും വളരെ മാന്യത കൊണ്ടും ശ്രേഷ്ഠത കൊണ്ടും അറിയപ്പെട്ട വ്യക്തിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ്. നോക്കൂ നിങ്ങൾ, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊടുത്ത് ഇസ്ലാം സ്വീകരിച്ചവരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അതുപോലെ ജുബൈർ ഇബ്നു അവ്വാം. ജുബൈർ ഇബ്നു അവ്വാം, ജുബൈർ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരി, നബിയുടെ ഉപ്പയുടെ സഹോദരിയായ സഫിയയുടെ മകനാണ് ജുബൈർ ഇബ്നു അവ്വാം. അതുപോലെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഅദ് ഇബ്നു അബി വഖാസ്, തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഈ പറഞ്ഞ അഞ്ചുപേരും സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്തുപേരിലുള്ളവരാണ്. ആരൊക്കെയാണ് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് സഹാബിമാർ? നാല് ഖലീഫമാർ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. പിന്നെ ആറുപേർ, തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ്, ജുബൈർ ഇബ്നു അവ്വാം, അതുപോലെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഅദ് ഇബ്നു അബി വഖാസ്, അബു ഉബൈദ ഇബ്നു ജറാഹ്, സഈദ് ഇബ്നു സെയ്ദ്. ഈ ആറ് സഹാബിമാർ നോക്കൂ, അവരിൽ ഉസ്മാൻ, ജുബൈർ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഅദ് ഇബ്നു അബി വഖാസ്, തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ്, ഇവരൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യാൽ ഇസ്ലാം സ്വീകരിച്ചവരാണ്. ഇപ്പോൾ നോക്കൂ, ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച പുരുഷൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജാഹിലിയത്തിലെ തന്നെ, ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായിരുന്ന, ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായിരുന്ന, ഹിജ്റയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായിരുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയായിരുന്ന, അവിടുത്തേക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുരുഷനായിരുന്ന അബൂബക്കർ സിദ്ദീഖ്, ദുനിയാവിൽ മാത്രമല്ല ആകാശലോകത്ത് റബ്ബ് സുബ്ഹാനഹു വതആല നബിയുടെ സാഹിബ് എന്ന് വിശേഷിപ്പിച്ചതാരെ? അബൂബക്കർ സിദ്ദീഖിനെ. ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ, ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ, തന്റെ സാഹിബിനോട്, കൂട്ടുകാരനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സന്ദർഭം, ലാ തഹ്സൻ, ദുഃഖിക്കരുത്, പ്രയാസപ്പെടരുത്, ഇന്നല്ലാഹ മഅന, അല്ലാഹു ഉണ്ട് നമ്മുടെ കൂടെ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ജനങ്ങൾ അന്താളിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖിന്റെ അരികിൽ വന്നിട്ട്, അബൂബക്കർ സിദ്ദീഖ് വന്നപ്പോൾ ജനങ്ങൾ അബൂബക്കറിന്റെ ചുറ്റും കൂടിയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഹദീസുകൾ നമുക്ക് കാണാം. അവരാവർത്തിച്ചു വിളിക്കുന്ന അത് കാണാം. അഖുബിദ റസൂൽ യാ സാഹിബ റസൂലില്ലാഹ് അഖുബിദ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യാ സാഹിബ റസൂലില്ലാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരാ അഖുബിദ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ടുവോ? കാരണം അവർക്ക് അറിയില്ലായിരുന്നു, അവർക്ക് മുമ്പ് ഒരു നബി വന്നിട്ടില്ല. അതുകൊണ്ട് നബിക്ക് എന്ത് സംഭവിക്കും, മരണപ്പെടുമോ ഇല്ലേ അറിയില്ല എന്നിട്ട് ചോദിക്കുകയാണ്. യാ സാഹിബ റസൂലില്ലാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാര അയുഖ്ബറു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറടക്കണോ ചോദിക്കുകയാണ്. അവർക്കറിയില്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഫാത്തായ അന്താളിപ്പിന്റെ മദീന മുഴുവൻ ഇരുട്ടിലാണ്ട ദിവസം വേണത്, ഉമറിന് പോലും സഹിക്കാൻ സാധിക്കുന്നില്ല, ഉമറിന്റെ രംഗം ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വാളുകൊണ്ട് ഞാൻ വെട്ടു എന്ന് പറഞ്ഞത്. കാരണം ആ രംഗത്ത് ആ സമയത്ത് നേർക്ക് നേരെ കാര്യം മനസ്സിലാക്കി പെരുമാറാൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ രംഗത്തിന്റെ ഭയാനകത കൊണ്ട് അവർക്ക് ബാധിച്ച മുസീബത്തിന്റെ കടുപ്പം കൊണ്ട് സാധിച്ചില്ല. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഉറച്ച ഈമാൻ കൊണ്ട് അവിടെ പിടിച്ചിരുന്നു. അതുപോലെ പിടിച്ചിരുന്ന വേറൊരു സന്ദർഭമാണ് ഇപ്പോൾ ഹുദൈബിയ സന്ധിയിൽ. ഹുദൈബിയ സന്ധി ഇൻഷാല്ലാഹ് നമുക്ക് പഠിക്കാം. അത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് എന്താണ് ചോദിക്കുന്നത്, നബിയെ അവിടെ അല്ലാ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലല്ലേ, നമ്മൾ ഹക്കുലും അവർ ബാത്തിലുമല്ലേ, നിങ്ങൾ ഉമ്ര ചെയ്യുമെന്ന് അള്ളാഹു സ്വപ്നം കാണിച്ചു തന്നതല്ലേ, എന്നിട്ട് എന്താണ് ഇങ്ങനെ ഇതാണ് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, അവർ ബാത്തിൽ ഞങ്ങൾ ഹക്കുലുമാണ്, സംശയമില്ല. ഉമ്ര ചെയ്യും, ബൈത്തിലേക്ക് കടക്കും എന്ന് അള്ളാഹു എനിക്ക് സ്വപ്നം കാണിച്ചു തന്നിട്ടുണ്ട്. ഈ വർഷം കടക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഉമറിന് സമാധാനം ലഭിച്ചില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ഏറ്റവും വിശ്വസിക്കുന്ന സഹാബിമാരിൽ ഒരാളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അരികിൽ കൂടി ചെന്നു. അബൂബക്കർ റളിയല്ലാഹുവിന് ഇതേ മറുപടിയാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ മറുപടി, നബി പറഞ്ഞ അതേ മറുപടി. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അള്ളാഹുവിന്റെ തൗഫീഖാണ്. പ്രയാസഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടേറിയ സമയങ്ങളിൽ ഉറച്ചു നിന്ന ഈ ഉമ്മത്തിലെ ഏറ്റവും ശക്തമായ ഈമാൻ ഉണ്ടായിരുന്ന സഹാബിയാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമറിന്റെയും മുകളിൽ ഉമറാണ് തൊട്ടടുത്ത സ്ഥാനത്ത് റളിയല്ലാഹു അൻഹു. ബാക്കി ഈ ഉമ്മത്തിലെ മുഴുവൻ പേരെയും വെച്ച് നോക്കിയാൽ ഏറ്റവും ശ്രേഷ്ഠർ ഉമറാണ്. എന്നാൽ അതിനും മുകളിലാണ് ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. നോക്കൂ നിങ്ങൾ, അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച പുരുഷൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യമായി പ്രായപൂർത്തിയെത്താത്ത കുട്ടികളിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ഒന്നാമത്തെ വ്യക്തി അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. അലി ബിൻ അബി താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചപ്പോൾ അവിടുത്തേക്ക് 10 വയസ്സായിരുന്നു പ്രായമെന്നാ, പ്രായപൂർത്തിയെത്തിയിട്ടില്ല. അതിന് അള്ളാഹു ആ മഹത്തായ തൗഫീഖ് അലി ബിൻ അബി താലിബിന് ഏകാനുള്ള കാരണം അള്ളാഹു കാരണമാക്കിയത് അലി ബിൻ അബി താലിബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു കഴിഞ്ഞിരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു അലി ബിൻ അബി താലിബ് കഴിഞ്ഞിരുന്നത്. അതെങ്ങനെയാണ് അലി ബിൻ അബി താലിബ് നബിയുടെ വീട്ടിലെത്തിയത്? അലി ആരുടെ മകനാണ്? ആരുമാണ്? അബൂതാലിബിന്റെ മോന. അബൂതാലിബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ, ഉപ്പാന്റെ സഹോദരനാണ്. ചരിത്രത്തിൽ കാണാം, ഒരു വർഷം മക്കക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു. പൈസക്ക് ബുദ്ധിമുട്ടുള്ള ചില സമയങ്ങൾ വരുമല്ലോ, അങ്ങനെ ആളുകൾ പ്രയാസപ്പെടുന്നൊരു സമയമെത്തി. അബൂതാലിബിനാകട്ടെ വലിയ കുടുംബം ഉണ്ടായിരുന്നു, ബാധ്യത വലുതായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂതാലിബിന്റെ സഹോദരനായിരുന്ന നബിയുടെ പിതൃ സഹോദരന്മാരിൽ മറ്റൊരാളായിരുന്ന അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബും കൂടി അബൂതാലിബിന്റെ ഓരോ മക്കളെ ഏറ്റെടുത്തു. അബൂതാലിബിൻ ഒരു ലഘൂകരണം എന്ന നിലക്ക്, പ്രയാസം കുറച്ച് കുറയട്ടെ എന്ന നിലക്ക് രണ്ട് മക്കളെ രണ്ടുപേരെ ഏറ്റെടുത്തു. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ജഅഫറിനെ ഏറ്റെടുത്തു. അബൂതാലിബിന്റെ മറ്റൊരു മകൻ അലിബിൻ അബി താലിബിന്റെ സഹോദരനായ ജാഫറിനെ ഏറ്റെടുത്തു. ജാഫർ ഇബ്നു അബി താലിബിനെ ഏറ്റെടുത്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ ഏറ്റെടുത്തു? അലി ഏറ്റെടുത്തു. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയാണ് അലിബിൻ അബി താലിബ് നബിയുടെ സംരക്ഷണത്തിലാണ് കഴിഞ്ഞിരുന്നത്. ഇസ്ലാം ആ ചെറിയ പ്രായത്തിൽ മുസ്ലിമാകാൻ അലി ഇബ്നു അബി താലിബിന് അള്ളാഹു തൗഫീഖ് ചെയ്തത് അങ്ങനെയായിരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നബിയുടെ അടുപ്പക്കാരിൽ വെച്ച് ആദ്യം വിശ്വസിച്ച സഹാബിയാണ് ഹിബ്ബു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് ഇബ്നു ഹാരിസ. സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹ. സയ്യിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു. നബിയുടെ വളർത്തുപുത്രനാണ്. അതുകൊണ്ട് തന്നെ ആദ്യം വിളിക്കപ്പെട്ടിരുന്ന ആദ്യകാലത്ത് സയ്യിദിനെ ആളുകൾ വിളിച്ചിരുന്ന എന്താണ്? സയ്യിദ് ഇബ്നു മുഹമ്മദ് എന്നായിരുന്നു. യഥാർത്ഥത്തിൽ സയ്യിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ എത്തിയതിനു പിന്നിൽ ഒരു കഥയുണ്ട്. ചരിത്രത്തിൽ കാണാം. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു, ഹക്കീം ഇബ്നു ഹിസാം പിന്നീട് മുസ്ലിമായി. പിൽക്കാലത്ത് അദ്ദേഹം മുസ്ലിമായിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരന്റെ മകനായിരുന്നു. ഹക്കീം ഇബ്നു ഹിസാം ഇബ്നു ഖുവൈലിദ്, ഹക്കീം ഇബ്നു ഹിസാം ഇബ്നു ഖുവൈലിദ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിതാവിന്റെ പേരെന്തായിരുന്നു? ഖദീജ ബിൻത് ഖുവൈലിദ്. ഖദീജയുടെ സഹോദരനായിരുന്നു ഹിസാം. ഹിസാമിന്റെ മകനാണ് ഹക്കീം. അദ്ദേഹം ഷാമിൽ നിന്ന് വരുമ്പോൾ അടിമകളെ ചിലരെ കൊണ്ടുവന്നു. അക്കൂട്ടത്തിൽ സയ്യിദ് ഇബ്നു ഹാരിസ ഉണ്ടായിരുന്നു. എന്നിട്ട് സയ്യിദ് ഇബ്നു ഹാരിസയെ ഉപ്പയുടെ സഹോദരിയായ ഖദീജ റളിയല്ലാഹു അൻഹക്ക് ഹക്കീം ഇബ്നു ഹിസാം കൊടുത്തു എന്നാണ് കഥ. ഖദീജ സയ്യിദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദിനെ മോചിപ്പിച്ചു. അതുകൊണ്ടാണ് സയ്യിദ് എന്തറിയപ്പെടുന്നത്? മൗല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൗല എന്ന് പറയും. അടിമയായിരുന്നു, പിന്നീട് മോചിപ്പിക്കപ്പെട്ട ആൾക്ക് എന്ത് പറയും? മൗല എന്ന് പറയും. മൗല എന്ന വാക്കിന്റെ ഒരു പ്രത്യേകതയാണ്, അത് വിരുദ്ധമായ അർത്ഥം പറയാറുള്ള ഒരു പദമാണ്. എന്ന് പറഞ്ഞാൽ അടിമയായിരുന്ന ആൾക്കും എന്ത് പറയും? മൗല എന്ന് പറയും. ഉടമയായ ആൾക്കും എന്ത് പറയും? മൗല എന്ന് പറയും. വല അപ്പുറത്തും ഇപ്പുറത്തും വല വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിക്കുകയും എന്നിട്ട് നബിയുടെ വളർത്തുപുത്രനായി സ്വീകരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനായി സയ്യിദിനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മവാലിയിൽ അഥവാ മൗലകളായിരുന്ന ആളുകളിൽ, അടിമകളായിരുന്നവരിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ആരാണ്? സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. സയ്യിദിന്റെ പ്രത്യേകത എന്താണ്? സയ്യിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിബ്ബാണെന്നാണ് അറിയപ്പെട്ടിരുന്നത്, നബിക്ക് പ്രിയപ്പെട്ട ആൾ. സയ്യിദിന്റെ മകൻ ഉസാമ ഇബ്നു സയ്യിദ് ഹിബ്ബ് ഇബ്നു ഹിബ്ബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ പ്രിയപ്പെട്ടവന്റെ മകൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രിയപ്പെട്ട ഉസാമ. സയ്യിദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ഐമനെ നബി സയ്യിദിന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ഉമ്മു ഐമൻ ആരാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയ സ്ത്രീയാണ്. നബിയുടെ പിതാക്കളുടെ അടിമസ്ത്രീയായിരുന്നു അവർ. അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉമ്മ മരണപ്പെട്ടപ്പോൾ മക്കയിലേക്ക് കൂട്ടിവന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നബി അവർക്ക് നൽകിയ സ്ഥാനം മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു പാനീയം കൊടുത്തിട്ട് കുടിക്കാത്തപ്പോൾ നബിയെ ശാസിച്ചത്. ആ സംഭവം സഹീഹ് മുസ്ലിമിൽ അവരുടെ ശ്രേഷ്ഠതകളുടെ കൂട്ടത്തിലാണ് വന്നിട്ടുള്ളത്. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദിന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവരിൽ സയ്യിദിന് ജനിച്ച മകനാണ് ആര്? ഉസാമ ഇബ്നു സയ്യിദ്. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് ഒരു സൈന്യത്തിലുണ്ടെങ്കിൽ വേറെ ആരെയും അമീറായി നിശ്ചയിക്കുമായിരുന്നില്ല എന്നാണ്. സയ്യിദ് ഒരു സൈന്യത്തിലുണ്ടെങ്കിൽ എത്രത്തോളം ചിലർ പറഞ്ഞത് കാണാം, സയ്യിദ് റളിയല്ലാഹു അൻഹു നേരത്തെ മരണപ്പെട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ നബി ഖലീഫ ആക്കിയേനെ എന്ന്. സെയ്ദ് റളിയല്ലാഹു അൻഹു മുഅ്ത യുദ്ധത്തിൽ റോമക്കാരുമായി നടന്ന കഠിനമായ ഒരു യുദ്ധത്തിൽ അവർ ഇരട്ടി 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 ഉണ്ടായിരുന്ന എത്രയോ ഇരട്ടി അധികം ഉണ്ടായിരുന്ന യുദ്ധമാണ് മുഅ്ത യുദ്ധം. അതിലാണ് പിന്നീട് സെയ്ദ് റളിയല്ലാഹു അൻഹു ഷഹീദായി കൊല്ലപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധത്തിന് സഹാബത്തിന് പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞു, യുദ്ധത്തിൽ സൈന്യത്തിന്റെ നേതാവ് സൈന്യാധിപൻ ആരാണ്, ആരായിരിക്കും? സെയ്ദ്. കാരണം സെയ്ദ് ഉണ്ടാകുമ്പോൾ വേറെ ആരെയും അമീറാക്കുമായിരുന്നില്ല. യുദ്ധത്തിൽ സേനാനായകൻ സെയ്ദാണ്. ഫഇൻ ഉസീബ സെയ്ദുൻ, സെയ്ദ് കൊല്ലപ്പെട്ടാൽ ഫജഅഫർ, ജഅഫറാണ് സൈന്യാധിപൻ ഇബ്നു അബി ത്വാലിബ്. ഫഇൻ ഉസീബ ജഅഫർ, ജഅഫർ കൊല്ലപ്പെട്ടാൽ ഫ അബ്ദുല്ലാഹി ഇബ്നു റവാഹ, പിന്നെ ആരാണ് സൈന്യാധിപൻ? അബ്ദുല്ലാഹി ഇബ്നു റവാഹ എന്ന സഹാബിയാണ്, അദ്ദേഹം കവിയായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു റവാഹ എന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചതുപോലെ മൂന്ന് പേരും കൊല്ലപ്പെട്ടു, ജയ്ദും ജഅഫറും അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു റവാഹയും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിക്കാതെ തന്നെ അള്ളാഹുവിന്റെ വാളുകളിൽ ഒരു വാളായ അള്ളാഹുവിന്റെ ഖഡ്ഗം എന്നറിയപ്പെട്ട സൈഫുല്ലാഹ് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ആരും ഏൽപ്പിക്കാതെ ആ സൈന്യത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. എന്നിട്ട് മുസ്ലിമീങ്ങൾ ആ സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി തിരിച്ചുവന്നു. ആ റോമ സൈന്യത്തിന് ആ യുദ്ധത്തിലായിരുന്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത്. സെയ്ദ് റളിയല്ലാഹു അൻഹു വേറെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. എന്താണത്? ആര് പറയും? സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേകത, സെയ്ദ് ബിൻ ഹാരിസയുടെ ഒരു പ്രത്യേകത പറയും. നിങ്ങൾക്കറിയാം ഖുർആൻ പഠിക്കുന്ന കുട്ടിയൊക്കെ അറിയാലോ, ഖുർആനിൽ പേര് പറഞ്ഞ ഒരേ ഒരു സഹാബി ആരാണ്? ഖുർആനിൽ പേര് പറയപ്പെട്ട ഒരേ ഒരു സഹാബി ആരാണ്? സെയ്ദ് ബിൻ ഹാരിസ, സെയ്ദ് റളിയല്ലാഹു അൻഹു. ഏത് സൂറത്തിൽ? ഏത് സൂറത്തില? ഏത് സൂറത്തിൽ? ഫലമ്മ ഖദാ സെയ്ദുൻ മിൻഹാ വതറൻ സവ്വജ്നാകഹ എന്നുള്ളത്. ബാറകല്ലാഹു ഫീക്. സൂറത്തുൽ അഹ്സാബിൽ, സൂറത്തുൽ അഹ്സാബ്, ഫലമ്മ ഖദാ സെയ്ദുൻ മിൻഹാ വതറൻ സവ്വജ്നാകഹ. സെയ്ദ് അവരെ തലാഖ് ചൊല്ലിയപ്പോൾ, സെയ്ദിന്റെ ആവശ്യം പൂർത്തിയാക്കിയപ്പോൾ നാം അവരെ താങ്കൾക്ക് വിവാഹം ചെയ്തു തന്നു. അഥവാ സെയ്നബിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുവായിരുന്ന സെയ്നബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ അവരെ വിവാഹം ചെയ്തത് സെയ്ദായിരുന്നു. എന്നാൽ അവരുടെ ബന്ധം അത് വിവാഹമോചനത്തിൽ കലാശിച്ചു, അവരുടെ ബന്ധം ഒത്തുപോയില്ല. രണ്ടുപേരും ഖൈറിന്റെ സലാഹിന്റെ നന്മയുടെ ആളുകളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രണ്ടുപേർ യോജിക്കാതിരുന്നു എന്നതുകൊണ്ട് രണ്ടാളും മോശകരവോ ഇല്ല. വേറെ കാരണങ്ങളുണ്ടാകാം, വേറെ കാരണങ്ങളുണ്ടാകാം. തലാഖ് സംഭവിച്ചാൽ രണ്ടിലേതോ ഒരാൾ മോശക്കാരനാണ്, അതുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. കാരണം ആളുകളുടെ പ്രകൃതം ചിലപ്പോൾ ചിലരുമായി യോജിക്കുകയില്ല. ഒരാൾ ജീവിച്ചു വന്ന ചുറ്റുപാട്, ഒരാളുടെ ചില സ്വഭാവ സവിശേഷത, അത് എല്ലാവരുമായി യോജിക്കണമെന്നില്ല. ചിലരോട് യോജിക്കും, ചിലരോട് യോജിക്കൂല. മനസ്സിലായില്ലേ? അങ്ങനെ സെയ്ദ് റളിയല്ലാഹു അൻഹു സൈനബിനെ വിവാഹമോചനം ചെയ്തു. ഈ ഒരു സഹാബിയുടെ പേരാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്, ഈ ഒരു സഹാബിയുടെ പേര് മാത്രം. ഫലമ്മ ഖദാ സെയ്ദുൻ മിൻഹാ വതറൻ, ചില പണ്ഡിതന്മാർ അതിനൊരു കാരണം പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് സെയ്ദിന്റെ പേര് വന്നു എന്ന്. നോക്കൂ നിങ്ങൾ സൂറത്തുൽ അഹ്സാബ് അതിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാം, വമാ ജഅല അസ്വാജകും ഉല്ലായി തുദാഹിറൂന മിൻഹുന്ന ഉമ്മഹാത്തിക്കും, വമാ ജഅല ബക്കിന്ത വമാ ജഅല അദ്ഇയാഅകും അബ്നാഅകും, നിങ്ങളുടെ ദഈകളെ അഥവാ നിങ്ങൾ മക്കളായി വിളിച്ചവരെ. ദഈ എന്നതിന്റെ ബഹുവചനമാണ് അദ്ഇയ, അഥവാ സ്വന്തം മക്കളല്ല, മറിച്ച് വളർത്തുമക്കൾ, നിങ്ങൾ വളർത്തുമക്കളാക്കിയവരെ. അള്ളാഹു നിങ്ങളെ നിങ്ങളുടെ യഥാർത്ഥ മക്കളാക്കിയിട്ടില്ല, വളർത്തുമക്കൾ വളർത്തുമക്കളാണ്. അവർ യഥാർത്ഥ മക്കളല്ല. അള്ളാഹു പറഞ്ഞു ഉദ്ഊഹും ലിആബായിഹിം, അവരെ നിങ്ങൾ അവരുടെ യഥാർത്ഥ പിതാക്കളിലേക്ക് ചേർത്ത് വിളിക്കുക, യഥാർത്ഥ പിതാക്കളിലേക്ക് ചേർത്ത് വിളിക്കുക. ഫൈലം തഅലമു അബാഅഹും ഫൈഖ്വാനകും ഫിദ്ദീൻ ഫൈഖ്വാനകും ഫിദ്ദീൻ വമവാലീകും, അവരുടെ പിതാക്കൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങളുടെ മവാലിയാണത്. അഥവാ അങ്ങനെ അറിയില്ലെങ്കിൽ ഇന്ന ആളുടെ മൗല ഇന്നാൾ എന്ന് പറയും. മനസ്സിലല്ലേ? സെയ്ദ് മൗല അമർ എന്ന് പറയും. പിതാവിന്റെ പേര് അറിയില്ലെങ്കിൽ അമറിന്റെ മൗലയാണ് സെയ്ദ് എന്ന് പറയും. ഈ ആയത്തിറങ്ങിയതോടെ സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്ന് വിളിക്കപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹു പിന്നെ എന്ത് വിളിക്കപ്പെടാൻ തുടങ്ങി? സെയ്ദ് ഇബ്നു ഹാരിസ. അതുവരെ എന്താ വിളിച്ചുകൊണ്ടിരുന്നത്? സെയ്ദ് ഇബ്നു മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൻ എന്ന പേര്, ആ പേര് പേരിൽ വിളിക്കപ്പെടുക എന്നത് നോക്കൂ നിങ്ങൾ, അതെത്ര അഭിമാനകരമായ കാര്യമാണ്, അതെത്ര അഭിമാനകരമായ കാര്യമാണ്. എന്നാൽ ഈ ആയത്തോടെ ആ പേര് നഷ്ടപ്പെട്ടു, സെയ്ദ് ഇബ്നു ഹാരിസ എന്ന് വിളിക്കാൻ തുടങ്ങി. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അതിലൂടെ സെയ്ദ് റളിയല്ലാഹു അൻഹു ഉണ്ടായ വഹ്ശത്ത്, ആ ഒരു ഒറ്റപ്പെടൽ, ആ ഒരു പ്രയാസം അള്ളാഹു റബ്ബുൽ ആലമീൻ ഖുർആനിൽ പേര് പറഞ്ഞ് പരിഹരിച്ചു. കാരണം ഖുർആനിൽ പേര് പറയുക എന്നത് എത്ര വലിയ ശ്രേഷ്ഠതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉബൈ ഇബ്നു കഅബിനോട് പറയുകയാണ്, എന്ത്? അള്ളാഹു എനിക്ക് വഹി നൽകിയിരിക്കുന്നു, നിന്നെ കൊണ്ട് ലം യകുനിൽ ലദീന കഫറു ഓതിപ്പിക്കാൻ. അള്ളാഹു എനിക്ക് വഹി നൽകിയിരിക്കുന്നു. ഉബൈ റളിയല്ലാഹു അൻഹു എന്ത് ചോദിച്ചു? എന്താണ് ചോദിച്ചത്? അസമ്മാനി അള്ളാഹ്, അള്ളാഹു എന്റെ പേര് പറഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. ഉബൈ റളിയല്ലാഹു അൻഹു കരഞ്ഞു. ആ വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ വഹി മജ്റൂഹായ വഹിയല്ല, നമ്മൾ പാരായണം ചെയ്യുന്ന വഹിയല്ല, അത് ഖുർആൻ പോലെ പാരായണം ചെയ്യുന്ന ഒരു ഹർഫിന് 10 പ്രതിഫലമുള്ള വഹിയിലാണോ ഉബൈയുടെ പേര് വന്നത്? അല്ല. എന്നിട്ട് ഉബൈ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് കരഞ്ഞെങ്കിൽ ഖിയാമത്തിനാൾ വരെ പാരായണം ചെയ്യപ്പെടുന്ന വഹിയിൽ ഖുർആനിൽ പേര് വന്നാൽ സന്തോഷം എത്ര ഇരിക്കും? പണ്ഡിതന്മാർ പറഞ്ഞു, അത് നേരത്തെ ഉണ്ടായ പ്രയാസം അള്ളാഹു ഇതിലൂടെ പരിഹരിച്ചതാണ് എന്ന്. അള്ളാഹു അലം, അള്ളാഹുവിനാണ് അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് ഏറ്റവും നന്നായി അറിയുക. ആ പ്രത്യേകതയുള്ള സഹാബിയാണ് സെയ്ദ് ഇബ്നു ഹാരിത റളിയല്ലാഹു അൻഹ. സെയ്ദിന്റെ ചരിത്രത്തിലെ പ്രത്യേകതകളിലെ ഏതാനും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ സൂചിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച, ആദ്യം തന്നെ വിശ്വസിച്ചവരിൽ അവരിൽ ഉൾപ്പെടുന്നവരാണ് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പെൺമക്കൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പെൺമക്കൾ അവരെല്ലാം അല്ലാഹുവിന്റെ റസൂലിൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആദ്യം തന്നെ വിശ്വസിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പിന്നീട് പ്രമുഖരായ പല സഹാബിമാരും വിശ്വസിക്കുകയുണ്ടായി. അവർ ധാരാളം പേരുണ്ട്. വസ്സാബിഖൂന അൽഅവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ അല്ലദീന തബഊഹും ബിഇഹ്സാൻ. അല്ലാഹു നേരത്തെ ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ എന്ന് വിശേഷിപ്പിച്ച സഹാബിമാർ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ പ്രബോധനത്തിന്റെ കാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് കടന്നുവന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി രഹസ്യമായി ഒത്തുചേരുമായിരുന്നു. എന്നിട്ട് അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു, അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുമായിരുന്നു. അൽ അർഖം ഇബ്നു അബിൽ അർഖം എന്നുപേരുള്ള സഹാബിയുടെ വീട്ടിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഒത്തുചേരാറുണ്ടായിരുന്നു. അർഖം ഇബ്നു അബിൽ അർഖം എന്നുപേരുള്ള സഹാബിയുടെ വീട്ടിൽ, ദാറുൽ അർഖം എന്ന് പറയും, അർഖമിന്റെ വീട്. കുറെ ആളുകൾ വീട്ടിനങ്ങനെ പേരിടാറുണ്ടല്ലോ, ദാറുൽ അർഖം. അത് ഇങ്ങനെ അറിയപ്പെട്ടതാണ്, അർഖമിന്റെ വീട്. ഈ സഹാബിയുടെ വീടായിരുന്നു അത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ വഹിയും ആദ്യത്തെ പ്രബോധനവും അതിന്റെ ആദ്യ നാളുകളെ കുറിച്ചും നമുക്ക് ചുരുക്കി പറയാറുള്ളത്. ഇനി അടുത്ത ഈ ഉർജുസയിലെ ഒരു വരി ശ്രദ്ധിക്കുക.
بسم الله الرحمن الرحيم ثم الوضوء والصلاة علم جبريل وهي ركعتان محكمة
نبي صلى الله عليه وسلم السلام عند بذيو لكغل آدم آي أودر بك بطا كارتو كورشاني بارين ثم الوضوء والصلاة علم جبريل وهي ركعتان محكمة ثم അതിനു ശേഷം അൽ വുദൂഉ വസ്സലാത അല്ലമ വുദൂഉം നിസ്കാരവും നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയെ പഠിപ്പിച്ചു ജിബ്രീലു ജിബ്രീൽ പഠിപ്പിച്ചു വഹിയ റക്അതാനി മുഹ്കമ അത് രണ്ട് റക്അത്തുകളാണ് അത് രണ്ട് റക്അത്തുകളാണ് ഖണ്ഡിതമായ രണ്ട് റക്അത്തുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിലാണ് അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. ഇത് അതിനു മുമ്പുള്ള നിസ്കാരമാണ്. അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്നു, സഹാബത്ത് നിസ്കരിച്ചിരുന്നു, രാത്രി നിസ്കാരം നിർവഹിച്ചിരുന്നു. അതുപോലെ പിന്നെ നിസ്കരിച്ചത് ഏതാണ്? പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള രണ്ട് റക്അത്ത്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് രണ്ട് റക്അത്ത്, അങ്ങനെ നിസ്കരിച്ചിരുന്നു. ഈ നിസ്കാരങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വുദൂഓടെയാണ് നിസ്കരിച്ചത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. വുദു ഇല്ലാതെ ഒരൊറ്റ നിസ്കാരം നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിർവഹിച്ചിട്ടില്ല എന്ന്. വുദു ഇല്ലാതെ ഒരൊറ്റ നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിർവഹിച്ചിട്ടില്ല എന്ന് നോക്കൂ നിങ്ങൾ. സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഇമാം അഹമ്മദ് ഇബ്നു മാജ അൽ ഹാകിം ഇവരൊക്കെ ഉദ്ധരിച്ച ഈ ഹദീസ് അൽ ഇമാം നാസിറുദ്ദീൻ അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ അഹദീസ് സഹീഹയിൽ കൊണ്ടുവന്ന ഹദീസാണ്. അഥവാ അദ്ദേഹം ഇത് സ്വീകാര്യോഗ്യമായ ഹദീസാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു പറയുന്നു, റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന ജിബ്രീൽ അലൈഹി സലാം അതാഹു ഫീ ഔവലി മാ ഊഹിയ ഇലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യത്തെ വഹീ, ആദ്യമായി വഹീ ലഭിച്ച ആ ആദ്യ സന്ദർഭങ്ങളിൽ തന്നെ ജിബ്രീൽ നബിയുടെ അരികിലേക്ക് വന്നു. ഫഅല്ലമഹുൽ വുദൂഉ വസ്സലാഹ്, വുദൂഉം നിസ്കാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ പഠിപ്പിച്ചു. ഫലമ്മ ഫറഗ മിനൽ വുദൂഇ അഖദ ഗർഫത മിൻ മാഇൻ ഫനദഹ ബിഹാ ഫർജഹ, വുദൂ കഴിഞ്ഞപ്പോൾ ഒരു പിടി വെള്ളമെടുത്ത് തന്റെ ലൈംഗിക ഭാഗത്ത് അത് കുടയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. വെള്ളമെടുത്ത് ലൈംഗിക ഭാഗത്ത് അത് കുടയുകയുണ്ടായി. ഇത് വിസർജനത്തിന് ശേഷം, വൃത്തിയാക്കിയതിന് ശേഷം ചെയ്തതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ വസ്വാസുകളുള്ളവർക്ക് അത് പ്രയോജനപ്പെടും. മനസ്സിലല്ലേ? വസ്വാസുകളുള്ളവർക്ക് അത് പ്രയോജനപ്പെടും. പിശാചി ചില ആളുകൾക്ക് ഈ ശുദ്ധിയിൽ വസ്വാസം ഉണ്ടാക്കും, മുത്രവീച്ച് വന്ന് ഒതു എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും ഒതു മുറിയുന്നത് സംഭവിച്ചു പോയോ? അത് സംഭവിച്ചിട്ടുണ്ടാകുകയില്ല. പിശാചി വസ്വാസം ഉണ്ടാക്കും. ആ വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് സഹായകമാണ്. കാരണം ഇത് ആ കുടഞ്ഞ വെള്ളമാണ് എന്നൊരാൾക്ക് ആ സമയത്ത് ചിന്ത ഉണ്ടാകും, അങ്ങനെ വസ്വാസ് നീങ്ങിപ്പോകും. അത് ഫിഖിയായി കൂടുതൽ വിശദീകരിക്കേണ്ട മറ്റൊരു വിഷയമാണ്. നമ്മുടെ വിഷയം അതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യ സമയത്ത് തന്നെ, ആദ്യ ഘട്ടങ്ങളിൽ, വഹീ ലഭിച്ച ആദ്യ ഘട്ടങ്ങളിൽ തന്നെ വുദൂഉം നിസ്കാരവും ജിബ്രീൽ വന്ന് പഠിപ്പിച്ചു എന്നാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ വുദൂ ആദ്യ കാലത്ത് തന്നെ നിർവഹിച്ചിരുന്നു. വുദൂഓടെയായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത്. ഇവിടെ ചില ആളുകൾക്കൊരു സംശയം ഉണ്ടായേക്കാം. അതായത് വുദൂഇനെ കുറിച്ച് ഖുർആനിൽ വന്ന ആയത്ത് സൂറത്തുൽ മാഇദയിലാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ് സലാത്തി ഫഗ്സിലു വുജൂഹക്കും എന്ന് തുടങ്ങുന്ന ആയത്ത് അതേത് സൂറത്തിലാണ്? സൂറത്തുൽ മാഇദയിലാണ്. സൂറത്തുൽ മാഇദ ആകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലത്ത് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിൽ ഒന്നാണ്. ആ സൂറത്തിലാണ് ഏതായത്തുള്ളത്? അലിയൗമ അക്മൽതു ലക്കും ദീനക്കും, അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഖുർആനിൽ ഈ സൂറത്തിൽ വുദുവിനെ കുറിച്ചുള്ള കൽപ്പന വന്നത്? ആ സൂറത്ത് ഇറങ്ങിയതിന് ശേഷമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു ആരംഭിച്ചത്? ഒരിക്കലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനും എത്രയോ മുമ്പേ വുദു ചെയ്തിരുന്നു. പക്ഷെ ആ ആയത്തിലൂടെ അള്ളാഹു വുദുവിന്റെ കാര്യം അത്രയും ഉറപ്പിക്കുകയാണ് ചെയ്തത്. കാരണം പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനിൽ അള്ളാഹു വുദു ഉൾപ്പെടുത്താതിരുന്നിട്ടില്ല. പാരായണം ചെയ്യാനുള്ള ഖുർആനിൽ, ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾ പാരായണം ചെയ്യുന്ന ഖുർആനിൽ അള്ളാഹു വുദുവിന്റെ കാര്യം ഉൾപ്പെടുത്തി. വുദുവിന്റെ പ്രാധാന്യമാണ് അതറിയിക്കുന്നത്. എന്ന് മാത്രമല്ല, ആ ആയത്തിന് സഹാബത്ത് വിശദീകരിച്ചത് ആയത്തുൽ വുദു എന്നല്ല, മറിച്ച് ആയത്തിന് സഹാബിമാർ പറയാറുണ്ടായിരുന്നത് ആയത്തു തയമ്മും എന്നാണ്, തയമ്മുമിന്റെ ആയത്തി എന്നാണ്. കാരണം ആ ആയത്തിൽ വുദു പറഞ്ഞിട്ട് വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു? തയമ്മും ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ അതിനെക്കുറിച്ച് പറയുന്നത് കാണാം, തയമ്മുമിന്റെ ആയത്തിറങ്ങി. അവരുടെ മാല കാണാതായതുമായി ബന്ധപ്പെട്ടൊരു ഇൻഷാല്ലാ സീറയിൽ അത് വരുന്നത്. ഒരു യാത്രക്കിടയിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാല കാണാതായി, അത് ആളുകൾ പരതാൻ തുടങ്ങി. അങ്ങനെ അവിടുത്തെ നിന്നുപോയി. വെള്ളമില്ലാത്ത സ്ഥലമായിരുന്നു അത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ അതിന്റെ പേരിൽ ശാസിച്ചു, കൈ മുഷ്ടി ചുരുട്ടിട്ട് ഇടിച്ചു എന്നാണ്. മകളാണല്ലോ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയൊക്കെ വെള്ളം കിട്ടാത്ത സ്ഥലത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടാൻ നീ കാരണമായി എന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയെ മകളെ അങ്ങനെ ചെയ്തു എന്നാണ്. അപ്പോൾ അതാ അള്ളാഹു സുബ്ഹാനഹു വതആല തയമ്മുമിന്റെ ആയത്ത് അവതരിപ്പിക്കുകയാണ്. ഉസൈദ് ഇബ്നു ഖുദൈർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, മാ ഹിയ ബിഔലി ബറകതികും യാ ആലാ അബൂബക്കർ, അബൂബക്കറിന്റെ കുടുംബമേ ഇത് നിങ്ങളുടെ ആദ്യത്തെ ബറക്കത്തല്ല, നിങ്ങളുടെ ബറക്കത്ത് ഒരുപാട് ഇനി ഇതിനു മുമ്പും കഴിഞ്ഞു പോയിട്ടുണ്ട്. കാരണം അവരെ കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ആ വലിയ ഹൈർ, വലിയ ഇളവ്, പ്രയാസത്തിലെ ഇളവ് ലഭിക്കുകയുണ്ടായി. ആ ആയത്ത് തയമ്മുമിന്റെ ആയത്തായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടാറുള്ളത്. കാരണം എന്താണ്? വുദു അതിനു മുമ്പേ ഉണ്ട്. വുദു ആ ആയത്തിൽ ഒന്നുകൂടി പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ വുദു അവിടെ മുൻപേ തന്നെ ഉണ്ട്. അതാണ് ഇവിടെ വുദുവും നിസ്കാരവും ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാ ബാക്കി നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു തആല ആലം. സല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹ് നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.